ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ. ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകും. സംഘർഷം ലഘൂകരിക്കാൻ ശ്രമങ്ങൾ ഊർജ്ജിതം. ഇന്ത്യൻ പൌരന്മാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. ഭൂചലനം ദുരന്തം വിതച്ച അഫ്ഗാനിസ്ഥാനിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. മരണം 2400 കടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. ഇന്ന് ന്യൂസിലന്റ് നെതർലൻഡ്സ് പോരാട്ടം. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. 2100ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100ലധികം ഇസ്രായേൽ പൌരന്മാരെ ഹമാസ് ബന്ദികളാക്കി. സംഘർഷം ആരംഭിച്ച് 2 ദിവസം പിന്നിടുമ്പോഴും രാജ്യത്ത് അതിക്രമിച്ചു കടന്നവരെ പൂർണ്ണമായും പുറത്താക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. വിവിധയിടങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മേഖലയിൽ കരവ്യോമ ആക്രമണങ്ങൾ രൂക്ഷമാണ്. ഇറാന്റെ പിന്തുണയോടെ ലെബനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല അതിർത്തിയിലെ ഇസ്രായേൽ നിയന്ത്രണമുള്ള പ്രദേശങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതും സ്ഥിതിഗതികളെ കൂടുതൽ സംഘർഷഭരിതമാക്കി. ഏറ്റുമുട്ടലിൽ 600 പേർ കൊല്ലപ്പെട്ടതായും 2000ലധികം പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഗാസ മുനമ്പിൽ മാത്രം 370 പേർക്ക് ജീവഹാനിയുണ്ടായതായി പലസ്തീൻ അറിയിച്ചു. 2000ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ ഹമാസിനെതിരെ ഇസ്രായേൽ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സുരക്ഷാകാര്യ മന്ത്രിസഭായോഗം ചേർന്നാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 1973 ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ജോ ബൈഡൻ ഇസ്രായേലിന് നിരവധിക പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു സംഭാഷണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച വിവിധ ലോകരാഷ്ട്ര നേതാക്കളുമായി നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടു. അടിയന്തര സൈനിക സഹായവും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎൻ രക്ഷാസമിതി ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനമെടുത്തു. 1.5 മണിക്കൂർ നീണ്ട യോഗത്തിനൊടുവിൽ പ്രസ്താവനകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പലസ്തീൻ ഇസ്ലാമിക സംഘടനയായ ഹമാസ് യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഹമാസിന്റെ എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളും ഇല്ലാതാക്കണമെന്നും യുഎനിലെ ഇസ്രായേലി അംബാസഡർ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഏത് ആവശ്യത്തിനും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാം. എത്രപേർ സംഘർഷ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് എംബസിക്ക് വിവരം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേലിന് നേരെ നടന്നത് ഭീകരാക്രമണമാണെന്നും ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണെന്നും വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും പ്രാദേശിക ഭരണകൂടങ്ങളുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും ശ്രീ വി മുരളീധരൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ നിർത്തിവച്ചു. ഈ മാസം 14 വരെ ഡൽഹിയിൽ നിന്നും ടെല്ലവീവിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഈ കാലയളവിൽ ഏതെങ്കിലും വിമാനത്തിൽ ബുക്കിംഗ് സ്ഥിരീകരിച്ച യാത്രക്കാർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലന പരമ്പരയിൽ മരിച്ചവരുടെ എണ്ണം 2000 കടന്നു. 2445 പേർ മരിച്ചതായി താലിബാൻ ഭരണകൂടത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 6:30 പ്രവിശ്യ തലസ്ഥാനമായ ഹേറത്തിന്റെ വടക്ക് പടിഞ്ഞാറ് 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തുടർന്ന് 8 തുടർചലനങ്ങളുണ്ടായി. 1300ലേറെ വീടുകൾക്ക് കേടുപാടുണ്ടാവുകയോ തകരുകയോ ചെയ്തിട്ടുണ്ട്. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ മേഖലയിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 1000ലധികം പേർ മരിച്ചിരുന്നു. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 12 വരെ അദ്ദേഹം ഇറ്റലിയിലും ഫ്രാൻസിലും സന്ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറ്റാലിയൻ പ്രതിരോധമന്ത്രി ഗെയ്ഡോ ക്രിസറ്റോയുമായി ശ്രീ രാജ്നാഥ് സിംഗ് റോമിൽ കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പാരീസിൽ ഫ്രഞ്ച് സായുധ സേനാമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണുവുമായി രാജ്നാഥ് സിംഗ് അഞ്ചാം വാർഷിക പ്രതിരോധ സംഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടാൻസാനിയൻ പ്രസിഡന്റ് സാമ്യ സുലുഹു ഹസനുമായി കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ യൂണിയനെ G20 സ്ഥിരാംഗമായി ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാമ്യ സുലുഹു ഹസൻ നന്ദി അറിയിച്ചു. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ സാമ്യ സുലുഹു ഹസനെ വിമാനത്താവളത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി അന്നപൂർണദേവി സ്വീകരിച്ചു. മിന്നൽ പ്രളയം ദുരന്തം വിതച്ച സിക്കിമിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര ഇന്നലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയവരെയും മറ്റ് ദുരിതം അനുഭവിക്കുന്നവർക്കും സഹായമെത്തിക്കാൻ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു. ദുരന്തത്തിൽ ഇതുവരെ 33 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 105 പേരെ കാണാനില്ല. 2563 പേരെ ഇതുവരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ജില്ലയിൽ ബസ് മറിഞ്ഞ് 7 പേർ മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. കലാധുങ്കി റോഡിൽ മംഗോളി ഖഡ്ഘാട്ടിന് സമീപമായിരുന്നു അപകടം. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ നിന്നും നൈനിറ്റാളിലേക്കുള്ള യാത്രാമധ്യേ സ്കൂൾ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. കാർഗിൽ ലഡാക്ക് സ്വയംഭരണ ഹിൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വൻ വിജയം. 26 സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ നാഷണൽ കോൺഫറൻസിനും 10 സീറ്റുകൾ കോൺഗ്രസിനും ലഭിച്ചു. BJPക്ക് 2 സ്വതന്ത്രർക്ക് 2 സീറ്റുകൾ ലഭിച്ചു. ഒക്ടോബർ 4 നടന്ന തെരഞ്ഞെടുപ്പിൽ 65% വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കൊച്ചിയിൽ നാളെ നടക്കുന്ന 16th കൃഷി ശാസ്ത്ര കോൺഗ്രസ് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം റുബാല ഉദ്ഘാടനം ചെയ്യും. നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചർ സയൻസ് സംഘടിപ്പിക്കുന്ന പരിപാടി ആദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത്. കൃഷി അനുബന്ധ വിഷയങ്ങൾ, ഭൂമിയും വെള്ളവും, കാർഷിക ഉൽപാദന സംവിധാനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, കൃത്യമായ കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കോൺഗ്രസ് ചർച്ച ചെയ്യും. കൃഷിശാസ്ത്ര കോൺഗ്രസ് വെള്ളിയാഴ്ച സമാപിക്കും. കേരളത്തിൽ 5 ദിവസം വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് വിജയം. 200 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ഇന്ത്യ 42.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 85 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെയും 97 റൺസ് നേടിയ കെ എൽ രാഹുലിന്റെയും ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യയുടെ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് 49.3 ഓവറിൽ 199 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ന് ന്യൂസിലന്റ് നെതർലൻഡ്സിനെ നേരിടും. 19th ഏഷ്യൻ ഗെയിംസിന് ചൈനയിലെ ഹാങ്ചോയിൽ കൊടിയിറങ്ങി. ഹോക്കി താരം PR ശ്രീജേഷ് ഇന്ത്യൻ പതാകയേന്തി. സമാപന ചടങ്ങിനൊടുവിൽ രാജ്യങ്ങളും താരങ്ങളും ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. 20th ഏഷ്യൻ ഗെയിംസ് 3 വർഷത്തിനിപ്പുറം ജപ്പാനിൽ നടക്കും. ISL മുംബൈ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC തോൽവി. 1-2 രണ്ട് ഗോളുകൾക്കാണ് മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ തുടർ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത്. നിലവിലെ പോയിന്റ് പട്ടികയിൽ മുംബൈ 2nd ബ്ലാസ്റ്റേഴ്സ് 4th. ഈ മാസം 21 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ. ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകും. സംഘർഷം ലഘൂകരിക്കാൻ ശ്രമങ്ങൾ ഊർജ്ജിതം. ഇന്ത്യൻ പൌരന്മാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഭൂചലനം ദുരന്തം വിതച്ച അഫ്ഗാനിസ്ഥാനിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. മരണം 2400 കടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. ഇന്ന് ന്യൂസിലന്റ് നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.